2020 സെപ്റ്റംബർ 25 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. കേരളം ഭീകരവാദികളുടെ സുരക്ഷിത താവളമോ? ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എഴുതിയ ലേഖനം. കേരളം തീവ്രവാദികൾക്ക് ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. പാകിസ്ഥാനിൽ പരിശീലനം നേടി കാശ്മീരിൽ ഇന്ത്യൻ സേനയുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട മലയാളി യുവാക്കളെക്കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ 2009 കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ എത്തിയ നിഗമനമാണിത്. വർഗീയ സ്വഭാവമുള്ള തീവ്രവാദ സംഘടനകൾ പിടിമുറുക്കിയതുമൂലം സംസ്ഥാനത്ത് സ്ഫോടനാത്മകമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും 11 വർഷം മുൻപ് IB തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. മൻമോഹൻ സിംഗിന്റെ കാലത്തെ ആ റിപ്പോർട്ടിൽ കേരളത്തെക്കുറിച്ച് ഗുരുതരം എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യുവാക്കളെ തീവ്രവാദ സംഘടനകളിലേക്ക് ആശയപരമായി സ്വാധീനിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളതെന്നും അതിൽ പറയുന്നു. വർഷങ്ങളായി BJP ഈ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങളെ വർഗീയവാദികളെന്ന് മുദ്രകുത്തിയവർ മറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് അന്ന് മുതലാണ്. മാറിമാറി ഇടതുവലത് സർക്കാരുകൾ വോട്ട് ബാങ്കിനായി ഒരു വിഭാഗത്തിനെ പ്രീണിപ്പിക്കുകയും തീവ്രവാദ പ്രവർത്തനങ്ങളോട് സന്ധി ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് രാഷ്ട്രീയ സംരക്ഷണം എന്നതുകൊണ്ട് IB ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാണ്. 11 വർഷത്തിനിപ്പുറം ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനം ആഗോള ഭീകര സംഘടനയായ ISIS ശക്തമായ കേന്ദ്രമാണ്. ഇതിലേക്ക് നിരവധി യുവാക്കളാണ് കേരളത്തിൽ നിന്നും റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. അഫ്ഗാനിസ്ഥാനിലും സിറിയയിലുമെല്ലാം മരിച്ചുവീണ ഭീകരരിൽ പലരും കാസർഗോഡുകാരും മലപ്പുറംകാരുമൊക്കെയാണെന്ന് അറിയാമായിരുന്ന നമുക്ക് ആ വാർത്ത പ്രത്യേകിച്ച് ഒരു പുതുമയുള്ളതുപോലുമല്ലാതായിരിക്കുന്നു. പോലീസ് നിഷ്ക്രിയം. എറണാകുളത്ത് ദേശീയ അന്വേഷണ ഏജൻസി 3 അൽഖയ്ദ ഭീകരരെ പിടികൂടിയതോടെ കേരളം ഭീകരരുടെ ഒളിത്താവളമാണെന്ന BJPയുടെ ആരോപണം കൂടുതൽ തെളിഞ്ഞു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിഷൻ റെഡ്ഡി പാർലമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കേരളത്തിൽ ഭീകരവാദ സാന്നിധ്യം ശക്തമാണെന്ന മുന്നറിയിപ്പുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് നിർജ്ജീവമായി കിടക്കുന്ന ഭീകരവിരുദ്ധ സ്ക്വാഡ് പുനരുജ്ജീവിപ്പിക്കാനോ ജാഗ്രത വർദ്ധിപ്പിക്കാനോ സർക്കാർ തയ്യാറായില്ല. പോലീസ് സേനയിൽ തീവ്രവാദികളുടെ ആശയപ്രചാരണത്തിന് പച്ചവെളിച്ചം എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. പോലീസ് ആസ്ഥാനത്ത് നിന്നും തീവ്രവാദ സംഘടനകൾക്ക് ഇമെയിൽ ചോർത്തിയതിന് സസ്പെൻഷനിലായ അത്തരം സംഘടനകളുമായി ബന്ധമുള്ള SIയെ ഈ സർക്കാർ സർവീസിലേക്ക് തിരിച്ചെടുത്താണ് തങ്ങളുടെ കൃതജ്ഞത അറിയിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, മറിച്ച് 2009 IB റിപ്പോർട്ട് പോലെ പോലീസിനെ വരിഞ്ഞുമുറുക്കുന്ന രാഷ്ട്രീയ സമ്മർദ്ദമാണ് കേരളത്തിൽ ഭീകരവാദം ശക്തമാകാൻ കാരണം. പാനായിക്കുളം തീവ്രവാദ കേസും വാഗൺ സിമി ക്യാമ്പും നാറാത്ത് ഭീകരവാദ ട്രെയിനിങ്ങും കനകമല ക്യാമ്പും കണ്ടുപിടിക്കാൻ സംസ്ഥാന പോലീസിന് കഴിയാതിരുന്നത് രാഷ്ട്രീയ സമ്മർദ്ദം ഉള്ളതിനാലാണ്. സ്വർണക്കടത്തും ഭീകരവാദവും. ഗൾഫ് മേഖലയുമായി കേരളത്തിനുള്ള അടുത്ത ബന്ധം മറയാക്കിയാണ് ഇവിടെ പാകിസ്ഥാൻ ചാരസംഘടനയായ ISI തങ്ങളുടെ രഹസ്യ സെല്ലുകൾ രൂപവൽക്കരിച്ചിരിക്കുന്നത്. കേരളത്തിലേക്ക് സ്വർണക്കടത്ത് നടത്തി രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം തകർക്കാനും ഭീകരവാദ പ്രവർത്തനത്തിന് കരുത്തുപകരാനും ഇതേ മാർഗം ഉപയോഗിക്കുന്നതായി ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാർ വരെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രതിക്കൂട്ടിലാവുമ്പോൾ കേരളത്തെക്കുറിച്ച് IB പറഞ്ഞ ഗുരുതരം എന്ന വാക്ക് അർത്ഥവത്താവുകയാണ്. അന്താരാഷ്ട്ര സ്വർണക്കടത്ത് വിവരം NIA, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കസ്റ്റംസ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു തുടങ്ങിയതോടെ സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടെയാണ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടന്നതെന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ പരിധിയിൽ വന്നതും സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ ചോദ്യം ചെയ്തതും രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. അവഗണിക്കുന്ന മുന്നറിയിപ്പുകൾ. സംസ്ഥാനത്തെ LDF UDF സർക്കാരുകൾ 2012 മുതൽ പൂഴ്ത്തിയത് ഭീകരവാദത്തെക്കുറിച്ചുള്ള കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ 1000 മുന്നറിയിപ്പുകളാണ്. 2011 മുതൽ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടുകൾ ആഭ്യന്തര വകുപ്പിലെ സീക്രട്ട് സെക്ഷനിൽ നിന്നും പുറം ലോകം കണ്ടിട്ടില്ല. ഭീകരപ്രവർത്തനം നടത്തുന്ന സംഘടനകൾ, അവയുടെ പ്രവർത്തകർ, അവർ പണം കണ്ടെത്തുന്ന രീതികൾ തുടങ്ങി ഓരോ പ്രദേശത്തെയും വിവരങ്ങളടക്കം നൽകിയ റിപ്പോർട്ടുകളാണ് സർക്കാരുകൾ മൂടിവെച്ചത്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ മറവിൽ ഭീകരപ്രവർത്തനത്തിന് പണം ഒഴുകുന്നുവെന്നും കണ്ടെത്തി. ഹവാല ഇടപാടുകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളിൽ അന്വേഷണം വേണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. മതം മാറ്റം ഭീകരവാദത്തിന്റെ ഭാഗമാണെന്ന വിവരവും നിരവധി പ്രാവശ്യം കൈമാറി. പ്രണയം നടിച്ചുള്ള മതം മാറ്റത്തിന് ആഹ്വാനമുണ്ടെന്നും ലവ് ജിഹാദ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കാൻ പദ്ധതിയുണ്ടെന്നും ഈ റിപ്പോർട്ടുകളിലുണ്ടായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങളടക്കം ആഭ്യന്തര വകുപ്പിന്റെ രഹസ്യ വിഭാഗത്തിൽ ഇപ്പോഴും രഹസ്യമായുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. കേരളം ഭീകരവാദികളുടെ പറുദീസയായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേന്ദ്രത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. പിന്നീട് ശക്തമായ നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. രാജ്യത്തിന്റെ പല ഭാഗത്തും ബോംബ് സ്ഫോടനം നടത്താനുള്ള ഭീകരവാദികളുടെ ശ്രമം കേന്ദ്ര ഏജൻസികൾ പരാജയപ്പെടുത്തുകയും ഹവാല, കുഴൽപ്പണ ഇടപാടുകൾ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. നോട്ട് നിരോധനത്തിന് ശേഷം ഫണ്ട് വരുന്നത് നിലച്ചത് സംസ്ഥാനത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളെ കാര്യമായി തന്നെ ബാധിച്ചു. തിരുവനന്തപുരം അന്താരാഷ്ട്ര സ്വർണക്കള്ളക്കടത്ത് രാജ്യത്തെ തകർക്കാനുള്ള ഭീകരവാദ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കി 3 കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അന്വേഷണം ശക്തമാക്കാനും കേന്ദ്ര സർക്കാരിന് സാധിച്ചു. രാജ്യദ്രോഹ ശക്തികളോട് ഒരുവിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന നിലപാടാണ് നരേന്ദ്രമോദി സർക്കാരിന് ഉള്ളത്.